അധ്യായം 42 പാരമ്പര്യം. വിശുദ്ധ മത്തായി 15:1-20 വരെ, മർക്കോസ് 7:1-23 വരെ. ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനെ പെസഹ നാളിൽ കാണാമെന്ന പ്രതീക്ഷയോട് അവനായി ഒരു കെണി ഒരുക്കിയിരുന്നു. എന്നാൽ അവരുടെ അന്തർഗതം മനസ്സിലാക്കിയ യേശു അവരുടെ കൂട്ടത്തിൽ സന്നിഹിതനായില്ല. അനന്തരം യെരുശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിനെ കാണാത്തത് കൊണ്ടാണ് പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നത്. ഗലീലക്കാർ യേശുവിനെ മശിഹയായി സ്വീകരിക്കുമെന്ന് പരീശന്മാർ ഭയപ്പെട്ടു. ആ പ്രദേശത്ത് തങ്ങൾക്കുണ്ടായിരുന്ന സ്വാധീനം നഷ്ടപ്പെടുമെന്ന് അവർ കരുതി. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ പ്രവർത്തനം വ്യാപിക്കുന്നതും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ സുവിശേഷ ദൗത്യവുമായി പലയിടങ്ങളിൽ പോയതുമെല്ലാം അവരിൽ അസൂയ ജനിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ കഫർന്നഹൂമിൽ ചെന്ന പരീശന്മാരുടെ ചാരന്മാർ ശബദലംഘനമെന്ന കുറ്റമാണ് യേശുവിന്മേൽ ചുമത്തിയിരുന്നത്. ചാരന്മാർക്ക് ഒരു കുറ്റവും യേശുവിനെതിരായി കണ്ടുപിടിക്കുവാൻ കഴിയാത്തതിൽ കുണ്ഠിതരായി. എന്നാൽ റബിമാർ ദൃഢനിശ്ചയത്തോടെ യേശുവിനെതിരായി പ്രവർത്തിച്ചു. വേറെ സംഘത്തെ യേശുവിൻ്റെ നീക്കങ്ങളെ ശ്രദ്ധിക്കുവാനും യേശുവിനെതിരായി കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനും അവർ അയച്ചു. അങ്ങനെ വന്നവർ ഉന്നയിച്ച മുഖ്യ ആരോപണം യേശു പിതൃപാരമ്പര്യങ്ങളെ ലംഘിക്കുന്നുവെന്നായിരുന്നു. ദൈവകൽപ്പനയ്ക്ക് നിരക്കാത്തതിനാലായിരുന്നു യേശു പാരമ്പര്യയട്ടങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ചത്. ദൈവകൽപ്പനകളുടെ അനുഷ്ഠാനങ്ങളെ പരിരക്ഷിക്കുന്നതിനായിരുന്നു ഈ പാരമ്പര്യയട്ടങ്ങളെ ദൈവകൽപ്പനയേക്കാൾ ബഹുമാനിച്ചത്. പാരമ്പര്യ ആചാരങ്ങൾ ദൈവകൽപ്പനയ്ക്ക് നിരക്കാത്തതായി വരുമ്പോൾ ദൈവകൽപ്പനയേക്കാൾ പ്രാമുഖ്യം പരീശന്മാർ അവയ്ക്ക് നൽകി. ഔപചാരികമായ ശുദ്ധീകരണ പ്രക്രിയകൾക്ക് അവർ അതിർകടന്ന പ്രാധാന്യം നൽകിയിരുന്നു. ആഹാരത്തിന് മുമ്പ് ഈ ശുദ്ധീകരണത്തിന് വീഴ്ച വരുത്തുന്നത് ഒരു പാപമായി പരീശന്മാർ കരുതി. ഈ ആചാരം ലംഘിക്കുന്നവരെ നശിപ്പിക്കുന്നത് ഒരു സൽക്കർമ്മമായി അവർ വിശ്വസിച്ചു. ശുദ്ധീകരണ നിയമങ്ങൾ അനവധിയായിരുന്നു. അവയെല്ലാം പഠിക്കുന്നതിന് ഒരു ജീവിതകാലം തികയുകയില്ല. പുരോഹിതന്മാർ അനുശാസിച്ചിരുന്ന ചട്ടങ്ങളെല്ലാം അനുഷ്ഠിക്കുവാൻ ശ്രമിച്ചവരുടെ ജീവിതകാലമെല്ലാം ഒരു പോരാട്ടമായിരുന്നു. അവസാനമില്ലാത്ത ശുദ്ധീകരണങ്ങളും കഴുകലും കൊണ്ട് അവരുടെ ജീവിതം നിറഞ്ഞിരുന്നു. അപ്രധാനമായ ഇമ്മാതിരി അനുഷ്ഠാനങ്ങളിൽ ജനം മുഴുകിയപ്പോൾ ദൈവകൽപ്പനയുടെ ശ്രേഷ്ഠതത്വങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറ്റി. യേശുവും ശിഷ്യന്മാരും ഈ ഔപചാരിക ശുദ്ധീകരണ നിയമങ്ങൾ പാലിച്ചിരുന്നില്ല. ഒറ്റുകാർക്ക് ആരോപണം ഉന്നയിക്കുവാൻ ഇതൊരു കാരണമായി. എന്തായിരുന്നാലും ക്രിസ്തുവിൻ്റെ നേരെ ഈ ആരോപണം ഉന്നയിക്കാതെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അവർ ക്രിസ്തുവിനെ നേരിട്ടത്. ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് അവർ പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നതെന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ. എപ്പോഴെങ്കിലും സത്യത്തിൻ്റെ ദൂത് പ്രത്യേക ശക്തിയോടുകൂടെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ സാത്താൻ ഏതെങ്കിലും ചെറിയ കാര്യത്തെക്കുറിച്ച് വാദപ്രതിവാദം ഉണ്ടാക്കുന്നതിന് തൻ്റെ കിങ്കരന്മാരെ ഇളക്കിവിടുന്നു. ഇങ്ങനെ പ്രാധാന്യമേറിയ കാര്യങ്ങളിൽ നിന്ന് ജനശ്രദ്ധയകറ്റുവാൻ സാത്താൻ ശ്രമിക്കുന്നു. എപ്പോഴെങ്കിലും ഒരു നല്ല പ്രവൃത്തി ആരംഭിക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മനുഷ്യ മനസ്സുകളെ അകറ്റാനായി ഭാഗ്യരൂപങ്ങളെയും സാങ്കേതിക തത്വങ്ങളെയും കുറിച്ച് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുവാൻ താർക്കികർ ഒരുങ്ങിയിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പ്രത്യേക രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യുവാൻ പോകുമ്പോൾ ആത്മാക്കളുടെ നാശത്തിന് മാത്രം ഉതകുന്ന വാദപ്രതിവാദങ്ങളിൽ ദൈവജനം ഏർപ്പെടാതിരിക്കട്ടെ. ഞാൻ ദൈവപുത്രനെ എൻ്റെ രക്ഷകനായി വിശ്വസിക്കുന്നുവോ, ദൈവകൽപ്പനയ്ക്കനുസൃതമായിട്ടാണോ എൻ്റെ ജീവിതം, ഇവയായിരിക്കണം ഗൗരവമായി നാം ചിന്തിക്കേണ്ട കാര്യങ്ങൾ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ അറിയുന്നു. യോഹന്നാൻ 3:36, 1 യോഹന്നാൻ 2:3. തന്നെയോ തൻ്റെ ശിഷ്യന്മാരെയോ ന്യായീകരിക്കുന്നതിന് യേശു ശ്രമിച്ചില്ല. തൻ്റെ മേലുള്ള ആരോപണങ്ങളെക്കുറിച്ച് യേശു ഒന്നും പറഞ്ഞില്ല. എന്നാൽ മാനുഷിക സമ്പ്രദായങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഈ ആരോപണകർത്താക്കളുടെ മനോഭാവത്തെ യേശു തുറന്നു കാട്ടുക തന്നെ ചെയ്തു. അവർ ആവർത്തിച്ചു ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെ ഒരു മാതൃക തന്നെ യേശു അവർക്ക് കാട്ടിക്കൊടുത്തു. യേശുവിനെ അന്വേഷിച്ചു വരുന്നതിന് തൊട്ടുമുമ്പ് അവർ അത് ചെയ്തിരുന്നു. നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. പിന്നെ യേശു അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ മരിക്കണം എന്നും മോശ പറഞ്ഞുവല്ലോ. നിങ്ങളോ, ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള കുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. തൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമല്ല. 5-ാമത്തെ കൽപ്പനയ്ക്ക് പരീശന്മാർ ഒരു പ്രാധാന്യവും നൽകിയില്ല. എന്നാൽ മത നേതാക്കൾ നിർമ്മിച്ച പാരമ്പര്യ സമ്പ്രദായങ്ങളെ കർശനമായി പാലിക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ വസ്തുസമ്പത്തുകൾ ദേവാലയത്തിന് നിവേദിക്കുന്നത് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനേക്കാൾ പാവനമായ ഒരു കർമ്മമാണെന്ന് അവർ ജനത്തെ പഠിപ്പിച്ചു. ഇപ്രകാരം നിവേദിക്കപ്പെട്ട വസ്തുക്കൾ എടുത്ത് മാതാപിതാക്കൾക്ക് നൽകുന്നത് അത് എത്ര അത്യാവശ്യമാണെന്ന് തോന്നിയിരുന്നതിനാൽ തന്നെയും ദൈവദൂഷണമായി കരുതപ്പെട്ടു. ചുമതലയില്ലാത്തവനായ ഒരു മകൻ തൻ്റെ വസ്തുവിനെ സംബന്ധിച്ച് കുർബാൻ അഥവാ വഴിപാട് എന്ന് പറഞ്ഞ് ദൈവത്തിന് നിവേദിച്ചാൽ തൻ്റെ ജീവിതകാലത്ത് അത് സ്വന്തമായി വെച്ചുകൊണ്ടിരിക്കുകയും കാലശേഷം ദൈവാലയത്തിൻ്റെ സ്വത്തായിത്തീരുകയും ചെയ്യും. അങ്ങനെ ജീവിതകാലത്തും മരണശേഷവും ദൈവഭക്തിയുടെ പുറംചട്ട ധരിച്ചുകൊണ്ട് മാതാപിതാക്കളെ അവമാനിക്കുവാനും വഞ്ചിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം മക്കൾക്കുണ്ടായിരുന്നു. ദൈവത്തിന് മനുഷ്യൻ നൽകേണ്ട വഴിപാടുകളെയും സ്വമേധാദാനങ്ങളെയും യേശുക്രിസ്തു വാക്കാലോ പ്രവൃത്തിയാലോ ഒരിക്കലും ചെറുതാക്കിയിട്ടില്ല. ദശാംശങ്ങളും സ്തോത്രയാഗങ്ങളും ക്രിസ്തു സഭയ്ക്ക് നൽകിയിട്ടുള്ള പദവികളാണ്. തൻ്റെ മുഴുസമ്പാദ്യവും ഭണ്ണാരത്തിൽ കാഴ്ചവെച്ച സ്ത്രീയെ ക്രിസ്തു വളരെ പ്രശംസിച്ചു. എന്നാൽ പുരോഹിതന്മാരും റബിമാരും കാട്ടിയ ബാഹ്യമായ ദൈവഭക്തി സ്വാർത്ഥതയെ മൂടിവെക്കുവാനുള്ള ഒരു പ്രഹസനം മാത്രമായിരുന്നു. അവർ ജനങ്ങളെ വഞ്ചിച്ചു. ദൈവം നൽകാത്ത ഭാരമേറിയ ചുമടുകൾ അവർ ജനങ്ങളുടെ മേൽ കെട്ടിവെച്ചു. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പോലും റബിമാരുടെ സ്വാധീന വലയത്തിൽ നിന്ന് പൂർണ്ണമായി സ്വാതന്ത്ര്യം പ്രാപിച്ചിരുന്നില്ല. ദൈവത്തെ യഥാർത്ഥത്തിൽ സേവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവരെയും പാരമ്പര്യ ആചാരാനുഷ്ഠാനങ്ങളുടെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുവാൻ ക്രിസ്തു ആഗ്രഹിച്ചു. കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പറയുന്നു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭരിക്കുന്നു. പരീക്ഷ മതത്തിനെതിരെയുള്ള കുറ്റാരോപണമായിരുന്നു അത്. തങ്ങളുടെ ഉപദേശങ്ങളെ ദൈവകൽപ്പനയ്ക്കുപരിയായി വെച്ചതുകൊണ്ട് റബിമാർ തങ്ങളെ ദൈവത്തിനുപരിയായി പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ക്രിസ്തു പറഞ്ഞു. ജെറുസലേമിൽ നിന്ന് വന്ന പരീശന്മാരുടെ പ്രതിനിധികൾ ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ക്രുദ്ധരായി. ദൈവം സീനായി മലയിൽ വെച്ച് നൽകിയ കൽപ്പനകളെ ഒന്നും ക്രിസ്തു ലംഘിക്കുന്നതായി അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ക്രിസ്തു ദൈവത്തിൻ്റെ കൽപ്പനകളെ ഉയർത്തിക്കാട്ടുകയും മനുഷ്യരുടെ സമ്പ്രദായങ്ങളെ വിമർശിക്കുകയുമാണ് ചെയ്തത്. ദൈവകൽപ്പനയും മനുഷ്യ സമ്പ്രദായങ്ങളും തുലനം ചെയ്തപ്പോൾ ദൈവകൽപ്പന മഹത്തരവും മനുഷ്യചട്ടങ്ങൾ ഏറ്റവും ചെറുതുമായി കാണപ്പെട്ടു. അശുദ്ധി പുറമേ നിന്നല്ല അകമേ നിന്നാണ് വരുന്നതെന്ന് യേശു ജനത്തോടും പിന്നീട് ശിഷ്യന്മാരോടും പറഞ്ഞു. ശുദ്ധിയും അശുദ്ധിയും ദൈവാത്മാവിനെ സംബന്ധിക്കുന്നതാണ്. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് മനുഷ്യനിർമ്മിതമായ ബാഹ്യ ആചാരങ്ങളുടെ ലംഘനമല്ല, പ്രത്യേക ദൈവകൽപ്പന ലംഘിക്കുന്നതും അശുദ്ധ വാക്കുകളും അശുദ്ധ ചിന്തകളുമാണ്. തങ്ങളുടെ വ്യാജ ഉപദേശങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടിയപ്പോൾ പരീശന്മാർക്കുണ്ടായ രോഷം ശിഷ്യന്മാർ ശ്രദ്ധിച്ചു. കോപത്തോടുകൂടിയ നോട്ടങ്ങളും പ്രതികാര മനോഭാവവും അസംതൃപ്തി സ്ഫുരിക്കുന്ന വാക്കുകളും ശിഷ്യന്മാർ കേട്ടു. ക്രിസ്തുവിന് എല്ലാവരുടെയും ഹൃദയങ്ങളെ വായിക്കുവാൻ കഴിഞ്ഞിരുന്നു. കോപാന്തരായിരുന്ന പരീശന്മാരെ യേശു സമാധാനിപ്പിക്കുമെന്നാശിച്ചുകൊണ്ട് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇറങ്ങിപ്പോയി എന്നറിയുന്നുവോ? യേശു ഉത്തരം പറഞ്ഞു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്തതൊക്കെയും വേരോടെ പറഞ്ഞു പോകും. റബിമാർ വളരെ വില കൽപ്പിച്ച കീഴ്വഴക്കങ്ങളും പാരമ്പര്യ സമ്പ്രദായങ്ങളും സ്വർഗത്തിൽ നിന്ന് ഉള്ളതായിരുന്നില്ല, നേരെ മറിച്ച് ഈ ലോകത്തിൻ്റേതായിരുന്നു. ജനത്തിൻ്റെ മേൽ അവർക്കുണ്ടായിരുന്ന അധികാരം എത്ര വലുതായിരുന്നാലും ദൈവത്തിൻ്റെ ചോദനയെ നേരിടുവാൻ അവർക്ക് കഴിവില്ലായിരുന്നു. ദൈവകൽപ്പനയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട മനുഷ്യനിർമ്മിതങ്ങളായ ചട്ടങ്ങൾ എല്ലാം ഒരു നാളിൽ ഒരു വിലയുമില്ലാത്തതായിത്തീരും. ആ നാളിൽ ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. സഭാപ്രസംഗി 12:14. ദൈവകൽപ്പനകൾക്ക് പകരമായി മനുഷ്യകൽപ്പനകളെ സ്ഥാപിക്കുന്നത് ഇന്നും നടന്നു വരുന്നു. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും പിതാക്കന്മാരുടെ പാരമ്പര്യ അനുഷ്ഠാനങ്ങൾ പോലുള്ളതായ രീതികളും സ്ഥാപനങ്ങളും കണ്ടുവരുന്നു. അപ്രകാരമുള്ള സ്ഥാപനങ്ങൾ മനുഷ്യാധികാരത്തിന്മേലാണ് നിലകൊള്ളുന്നത്. ഈ മാനുഷിക ചട്ടങ്ങൾ ദൈവകൽപ്പനകളെ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു. മനുഷ്യർ പാരമ്പര്യ സമ്പ്രദായങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുകയും അവയെ ആദരിക്കുകയും ചെയ്യുന്നു. തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവരോട് അവർക്ക് ഒടുങ്ങാത്ത വിദ്വേഷമാണുള്ളത്. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായ നാം മറ്റുള്ളവരെയും അതിനായി ആഹ്വാനം ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന അതേ ശത്രുതാ മനോഭാവം നാമും അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു. ദൈവത്തിൻ്റെ ശേഷിപ്പ് സഭയായ നമ്മെക്കുറിച്ച് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷിയുള്ളവരുമായി അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. വെളിപ്പാട് 12:7. എന്നാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. സഭയുടെ പിതാക്കന്മാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നവരുടെ അധികാരത്തിന് കീഴ്പ്പെടുന്നതിന് പകരം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ നിത്യപിതാവിൻ്റെ വചനം സ്വീകരിപ്പാൻ ദൈവം നമ്മോട് ആജ്ഞാപിക്കുന്നു. ഇവിടെ മാത്രമാണ് തെറ്റിൻ്റെ കലർപ്പ് കൂടാതെ സത്യം നാം കാണുന്നത്. ദാവീദ് പറഞ്ഞു, നിൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കുകൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാന്മാരാകുന്നു. നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കിയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. സങ്കീർത്തനം 119:99-100. മാനുഷിക അധികാരവും സഭയുടെ കീഴ്വഴക്കങ്ങളും പിതാക്കന്മാരുടെ പാരമ്പര്യ ആചാരങ്ങളും സ്വീകരിക്കുന്നവർ ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ വരുന്ന മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു.